You're with SBS Radio.
അറേബ്യൻ കഥകൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിലെ വീരനായകരെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രമുണ്ട്. തലപ്പാവും വെള്ള നിറത്തിലുള്ള നീളൻ കുപ്പായവും എല്ലാം അണിഞ്ഞ് കയ്യിൽ പരുന്ത് പോലെ ഒരു പക്ഷിയുമായി നിൽക്കുന്ന അറബി ചിത്രം. പരുന്തല്ല ആ പക്ഷി, ഫാൽക്കനാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ദേശീയ പക്ഷി. ഈ ഫാൽക്കനുകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഏക പക്ഷിശാസ്ത്രജ്ഞനാണ് ഇന്ന് SBS മലയാളം സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സുബൈർ മേടമ്മൽ. ഓസ്ട്രേലിയയിലെ ഓറഞ്ചിലുള്ള ചാൾസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതേ വിഷയത്തിൽ പ്രഭാഷണം നടത്താനായി എത്തിയതാണ് അദ്ദേഹം. സ്വാഗതം ഡോക്ടർ സുബൈർ മേടമ്മൽ SBS മലയാളം സ്റ്റുഡിയോയിലേക്ക്.
നന്ദി
ഡോക്ടർ സുബൈർ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഫാൽക്കൻ എന്ന് കേൾക്കുമ്പോൾ ഒരു അറബി ചിത്രമാണ് മനസ്സിലുള്ളത്. അതിനപ്പുറത്തേക്ക് പരുന്ത് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ പരുന്തും ഫാൽക്കനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഈ ഫാൽക്കൻ എന്ന് പറയുന്ന പക്ഷി, അവയുടെ പ്രത്യേകത?
ഫാൽക്കൺ ഒരു പരുന്ത് പോലെയല്ല, അത് മുഴുവനായും ഒരു മാംസഭോജിയാണ്. പരുന്ത് മാംസം, അതായത് രണ്ടും തിന്നാറുണ്ട് ഒരു ചിലപ്പോഴെങ്കിലും. പക്ഷേ ഫാൽക്കൺ താൻ വേട്ട ചെയ്ത് അല്ലെങ്കിൽ വേട്ട ചെയ്ത് പിടിച്ച ജീവിയെ മാത്രമേ കഴിക്കാറുള്ളൂ. അതൊരു ഹണ്ടറാണ്, ഒരു വേട്ടക്കാരനാണ്. തന്നെയുമല്ല, ഫാൽക്കൺ പരുന്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഫാൽക്കണിൻ്റെ സ്പീഡാണ്, വേഗത. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഒരു ജീവിയാണ്. ചീറ്റപ്പുലിയേക്കാളും വേഗത്തിൽ ഫാൽക്കൺ ഒരു ഇരയെ കണ്ടാൽ, വളരെ ഉയരത്തിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറം താഴെ ഒരു ഇരയെ കണ്ടാൽ അതിനെ സ്റ്റൂപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റാഞ്ചിക്കൊണ്ട് പിടിക്കുന്ന സ്പീഡ് മണിക്കൂറിൽ 350 കൂടുതൽ കിലോമീറ്റർ വരെ വരാറുണ്ട്.
350 കിലോമീറ്റർ മണിക്കൂറിൽ?
അതെ, അത് ദാറ്റ് ഈസ് മോർ ദാൻ ദ സ്പീഡ് ഓഫ് ബുള്ളറ്റ് ട്രെയിൻ ഇൻ ജർമ്മനി.
ഓക്കെ, അപ്പോൾ ഇത് പരുന്തിൻ്റെ സ്പീഷീസേ അല്ല?
ഇത് പരുന്തിൻ്റെ സ്പീഷീസേ അല്ല, കാരണം ഫാൽക്കോണിയുടെ എന്ന ഗ്രൂപ്പിലാണ് ഫാൽക്കൺ വരുന്നത്. 37 സ്പീഷീസാണ് ലോകത്ത് ഈ ഗ്രൂപ്പിലുള്ളത്. പരുന്ത് വേറൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ കൈറ്റാവട്ടെ, ബ്രാഹ്മണി കൈറ്റ്, അതേപോലെ ഹിന്ദു മിത്തോളജി പ്രകാരമുള്ള ബ്രാഹ്മണി കൈറ്റ്, പറയ കൈറ്റ്, ഇതൊക്കെ പരുന്ത് വിഭാഗത്തിലാണ്. പക്ഷേ ഫാൽക്കൺ ഫാൽക്കോണിയുടെ ഗ്രൂപ്പിലുള്ളതാണ്. അത് തികച്ചും പരുന്തിനേക്കാളും വെയ്റ്റും കുറവാണ്, അതേപോലെ സൈസും കുറവാണ്.
ഓക്കെ, ഇത് UAE ദേശീയ പക്ഷിയാണല്ലോ അല്ലേ?
അതെ, UAE ദേശീയ പക്ഷിയും ദേശീയ ചിഹ്നവുമാണ്.
UAE ആ എംബ്ലത്തിൽ കാണുന്നത്
ഫാൽക്കണാണ്.
ഓക്കെ, എന്തുകൊണ്ടാണ് UAE ദേശീയ പക്ഷിയായത്? അവിടെയാണോ ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്?
അതെ, UAE ഏറ്റവും കൂടുതൽ ഫാൽക്കൺ ഹോസ്പിറ്റലുകളും ഫാൽക്കൺ ബ്രീഡിംഗ് സെൻ്ററുകളും ഫാൽക്കൺ കെയറിംഗ് സെൻ്ററുകളും കാണുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ കാണുന്ന പോലെ ഇതിന് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകൾ പോലെ തന്നെ ഫാൽക്കണിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹോസ്പിറ്റലുകളിൽ ഫാൽക്കണിനെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ, വേറെ ഒരു പക്ഷിയെ ചികിത്സിക്കുകയില്ല, അല്ലെങ്കിൽ വേറൊരു മൃഗത്തെ ചികിത്സിക്കുകയില്ല. മനുഷ്യൻ പോട്ടെ, വേറെ ഒന്നിനെയും ചികിത്സിക്കാതെ ഫാൽക്കൺ, എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാൽക്കൺസ്. ഫാൽക്കണിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് അതിൻ്റെ ബയോപ്സി, ഐ മീൻ അതിൻ്റെ എൻഡോസ്കോപ്പി, അതിൻ്റെ സർജറി, എക്സ്റേ പോലുള്ള എല്ലാ ചികിത്സകളും അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഫാൽക്കണിന് വേണ്ടി മാത്രമുള്ള ഏകദേശം 25 ഹോസ്പിറ്റലുകൾ UAE.
ഇതൊരു വളർത്തു പക്ഷിയാണോ അവിടെ?
അത് അറബികൾ അതിനെ ഒരു വേട്ടപ്പക്ഷിയിലും അപ്പുറം അവരുടെ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്.
വേട്ടയ്ക്ക് വേണ്ടിയാണ്,
വേട്ടയ്ക്ക് വേണ്ടിയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. കാരണം ഈ പക്ഷികളെ ഉപയോഗിച്ച് അവർ മരുഭൂമിയിൽ പോകുന്നു, വേട്ട ചെയ്ത് അതിനെക്കൊണ്ട് വേട്ടയാടി പിടിപ്പിച്ച ജീവികളെ, പക്ഷികളായാലും മുയലുകളായാലും മറ്റ് ജീവികളെ ഇവരത് വേവിച്ച് കഴിക്കുകയും ചെയ്യുന്നു. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ സ്പോർട്ട്.
ഇപ്പോഴുമുള്ളതാണ്.
അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു പാരമ്പര്യമായിട്ട് അറബികൾ നിലനിർത്തി പോരുന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാണ്.
തീർച്ചയായും. അങ്ങനെ ഒരു പക്ഷിയെക്കുറിച്ചുള്ള ഒരു ഗവേഷണത്തിലേക്ക് താങ്കൾ എങ്ങനെ എത്തി എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ ഉള്ളത്, ഈ ഏതൊക്കെ ജീവികളെയാണ് ഈ ഫാൽക്കന് പിടിക്കാൻ കഴിയുന്നത്, എങ്ങനെ വേട്ടയാടി പിടിക്കാൻ കഴിയുന്നത്?
ഫാൽക്കണുകൾ മിക്കവാറും മനുഷ്യനല്ലാതെ, മനുഷ്യനെയും അത് വേട്ടയാടാൻ നോക്കും, പക്ഷേ ഒട്ടുമിക്ക ജീവികളെയും, ഈവൻ മാനുകളെ വരെ ഫാൽക്കണുകൾ വേട്ടയാടി പിടിക്കാറുണ്ട്. കാരണം ഒരു 1.5 kg മാത്രം തൂക്കമുള്ള ഫാൽക്കൺ 15 kg തൂക്കമുള്ള ഗസല്ലെ വരെ പിടിച്ച വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്.
ഓ ഓക്കെ, അത്ര ശക്തിയുള്ള എന്താണ് അതിൻ്റെ ശക്തി?
അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അതൊരു വയലൻ്റ് ആയ ബേർഡാണ്. ഒരു വയലൻ്റ് ആയ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരം പിന്നെ ഒരാളെ കീഴടക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ട്. അതായത് ഒരു ജീവിയെ പിന്തുടർന്ന് അതിനെ കീഴടക്കുന്നത് വരെ അതിനെ ചേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സെർവിക്കൽ വെർട്ടിബ്ര, അതായത് നമ്മളെ ഈ കഴുത്തിലെ ഭാഗത്ത് കൊത്തി പരിക്കേൽപ്പിച്ച് കൊന്നുകളയും. എന്നിട്ട് ഇപ്പോൾ മാനിനൊക്കെ പിടിക്കുകയാണെങ്കിൽ കൊന്ന് താഴെയിടും
മാനിനെ.
ഇറ്റ് ഈസ് അതൊരു 10-12 ഇരട്ടി വലിപ്പമുള്ളതാണ് ഫാൽക്കണിനേക്കാളും. വലിപ്പവുമുണ്ട് ഭാരവുമുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ മുകളിൽ നിന്നിങ്ങനെ അതിവേഗത്തിൽ താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ഉള്ളൊരു ശക്തി അതും കൂടി ഉപയോഗിച്ചു
ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ ഇരയെ കീഴടക്കുന്നത്.
320 കിലോമീറ്റർ സ്പീഡിൽ ഒരു സാധനം വന്ന് വീണാൽ തന്നെ ഒരാൾ,
അതെ അതെ, 350 കിലോമീറ്ററിൽ കൂടുതൽ അതിൻ്റെ സ്പീഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എപ്പോഴാണ്? സ്റ്റൂപ്പ് ചെയ്യുമ്പോൾ മാത്രം, അതായത് റാഞ്ചുമ്പോൾ മാത്രം. അല്ലാതെ ഫ്ലൈ ചെയ്യുമ്പോൾ 250 ഒക്കെ ആവാറുണ്ട്.
കേരളത്തിലുണ്ടോ ഫാൽക്കൺ?
കേരളത്തിൽ ഇപ്പോൾ അമൂർ ഫാൽക്കൺസ് റെയർലി വിസിറ്റ് ചെയ്യാറുണ്ട്. കാരണം മംഗോളിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള അവരുടെ ദേശാടനത്തിനിടെ പിന്നെ അമൂർ ഫാൽക്കൺസ് നാഗാലാൻഡ് സംസ്ഥാനത്തെ ബോക്ക ഡിസ്ട്രിക്റ്റിലെ പാങ്തി വില്ലേജിൽ വരാറുണ്ട്. ദശലക്ഷക്കണക്കിന് അമൂർ ഫാൽക്കണുകൾ എത്തുന്നുണ്ട് ഓരോ വർഷവും. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് അത് വരുന്നത്. അവർ രണ്ടാഴ്ചയോളം നാഗാലാൻഡ് ഈ പറഞ്ഞ ഒരു വാട്ടർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്, അവിടെ ഇവർ തങ്ങുകയും പിന്നെ ദേ വിൽ ഫ്ലൈ ടു സൗത്ത് ആഫ്രിക്ക. അതിനിടയ്ക്ക് ചില പക്ഷികൾ ഈ 2018 ഒക്ടോബർ മാസത്തിൽ എനിക്ക് പാലക്കാട് മലമ്പുഴ ഡാമിനടുത്ത് ഒരു 10-15 പക്ഷികളെ അമൂർ ഫാൽക്കണുകളെ കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ മൈഗ്രേറ്റിംഗ് ടു കേരള ആൾസോ.
ഓക്കെ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഫാൽക്കണുകളിലെ ഗവേഷണത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്?
ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫറൂഖ് കോളേജിലാണ് എൻ്റെ PG പഠിച്ചത്. MSc വൈൽഡ് ലൈഫ് ബയോളജിയാണ്. കേരളത്തിൽ വൈൽഡ് ലൈഫ് ബയോളജി PG പഠിക്കാനുള്ള ഏക കോളേജ് ഫറൂഖ് കോളേജാണ് കാലിക്കറ്റിലെ. അവിടെ പഠിക്കുമ്പോൾ നമ്മൾ ഫാൽക്കണിൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മുടെ സിലബസിൽ പഠിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BEd കഴിഞ്ഞു. അതിനുശേഷം സാധാരണ ഒരു ജോലിക്ക് പോകുന്ന പോലെ ഞാനും ദുബായിലേക്ക് ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പോവുകയാണ്. അന്നൊക്കെ വിസിറ്റ് വിസയിൽ 100 ദിവസമാണ് നിൽക്കാൻ സാധിക്കുക ഒരു വിസിറ്റ് വിസയിൽ. ഒരു വിസിറ്റ് വിസ എടുത്തു. സാധാരണ ഒരു സോളജി പഠിച്ച ഒരാൾക്ക് UAE പോലുള്ള രാജ്യങ്ങളിൽ ജോലി കിട്ടൽ എളുപ്പമല്ല. രണ്ടാമത്തെ വിസിറ്റ് വിസ തീരാറായപ്പോൾ, ദാറ്റ് മീൻസ് 198-ാമത്തെ ദിവസം, ടോട്ടൽ നോക്കുമ്പോൾ ഞാൻ അബുദാബിയിൽ നിന്നും അലൈനിലേക്ക് ടാക്സിയിൽ യാത്ര ചെയ്യാണ്. കാരണം ഒരുപാട് കടങ്ങളൊക്കെ വരുത്തി വെച്ചു, ഒന്നും ജോലി എവിടെയും കിട്ടിയില്ല. അങ്ങനെ നിരാശനായി പോകുമ്പോൾ അബുദാബി അലൈൻ റൂട്ടിൽ ഒരു ബോർഡ് കാണുകയാണ്, ഒരു പക്ഷിയുടെ ഫോട്ടോ ഉള്ള ഒരു ബോർഡ്, ഹിസൈന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഫാൽക്കൺ റിസർച്ച് ഹോസ്പിറ്റൽ. അതായിരുന്നു എൻ്റെ മൈൽ സ്റ്റോൺ.
ഓക്കെ,
അവിടെ ഞാൻ ടാക്സി ഡ്രൈവറോട് പറഞ്ഞ് അവിടെ ഇറങ്ങിയിട്ട് ഒരു 5-6 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ഉയർന്ന പ്രദേശത്ത് ഒരു ഫാൽക്കൺ ഹോസ്പിറ്റൽ കാണുകയാണ്. അപ്പോൾ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലമായതും ജൂലൈ മാസത്തിലായിരുന്നു ആ യാത്ര. വളരെ ചൂട്, ജൂലൈ മാസത്തിലുള്ള ടെമ്പറേച്ചർ മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര ചൂടാണ്, 50-52 ആകാറുണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ നടന്നു 6 കിലോമീറ്റർ നടന്നു പോയി. അവിടെ ചെന്നപ്പോൾ അറബികളൊക്കെ, അവിടുത്തെ തദ്ദേശീയരായ അറബികളൊക്കെ കയ്യിൽ ഫാൽക്കണുകൾ വെച്ച് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു കൗതുകം, ഞാൻ ചോദിച്ചത് എന്താ,
പടങ്ങളൊക്കെ
കാണുന്ന പോലെ ഇപ്പോൾ സിനിമയിലൊക്കെ മോഹൻലാലും ഇവരൊക്കെ കയ്യിൽ പാട്ടുരംഗത്തൊക്കെ വെക്കുന്ന പോലുള്ള
ഫാൽക്കണുകളെ
വെച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കണ്ടു, ശീതീകരിച്ച വാഹനങ്ങളിൽ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ ദേശീയ പക്ഷിയാണെന്നും ദേശീയ ചിഹ്നമാണെന്നും ഞങ്ങളെ കുടുംബാംഗത്തെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണെന്നും പറഞ്ഞപ്പോൾ, ഇതെന്താ ഹോസ്പിറ്റലൊക്കെ, ഈ ഹോസ്പിറ്റലിൽ ഇതിനെ ചികിത്സിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ OP-യിലൊക്കെ ഒരുപാട്, നമ്മളൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് OP-യിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന പോലെ തന്നെ ഒരുപാട് ബേർഡ്സ് കാത്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ തലയിലൊക്കെ ഹുഡ്, തലയിൽ ഇത് നമ്മുടെ ഈ ഫാൽക്കണുകളുടെ തലയിൽ ഒരു ഹുഡ് വെക്കും. ഹുഡ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാതിരിക്കാൻ വേണ്ടി, കണ്ണ് കാഴ്ച ഉണ്ടെങ്കിൽ അവർ തൊട്ടടുത്തുള്ള മനുഷ്യനെയും അല്ലെങ്കിൽ വേറെ ഏത് ജീവിയെയും ആക്രമിക്കും. ഈവൻ അതൊരു ഫാൽക്കൺ ആണെങ്കിൽ പോലും ആക്രമിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ, ഇവരുടെ എക്സ്റേ എടുക്കാനും ട്രീറ്റ്മെൻറ്റിനും സർജറിക്കൊക്കെ ആയിട്ട് വന്നതാണ്, നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അതൊരു കൗതുകം. അപ്പോൾ എനിക്കൊരു ഒരു കൗതുകം എന്നോണം ഞാൻ അറബിയോട് ചോദിച്ചു, എനിക്കൊരു ജോലി തരാവോ? അപ്പോൾ പറഞ്ഞു, യു ക്യാൻ ചെക്ക് വിത്ത് അവർ ജർമ്മൻ ഡോക്ടർ, ഹീ വാസ് ദ മാനേജർ. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജർമ്മൻ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ട് ഒരു പി ജി ബി എഡ് ഉള്ള വൈൽഡ് ലൈഫ് ബയോളജിയിലുള്ള ആൾക്ക് ഇവിടെ ജോലിയൊന്നുമില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് ഞാൻ ഗ്ലാസ്സിലൂടെ കണ്ടു ഈ പിന്നെ പട്ടാണികൾ, ദാറ്റ് മീൻ പാകിസ്ഥാനികളൊക്കെ ഈ പാൽക്കണുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ക്ലീനാക്കുന്നതും കണ്ടു. അപ്പോൾ ഞാൻ ഈ ജർമ്മൻ ഡോക്ടറോട് ചോദിച്ചു ഐ ക്യാൻ വർക്ക് ആസ് എ കീപ്പർ, കാരണം സൂവിലൊക്കെ കീപ്പർ ഉണ്ടാവുമല്ലോ, ഓർ ഈവൻ ഐ ക്യാൻ വർക്ക് ആസ് എ സ്വീപ്പർ എന്ന് ചോദിച്ചപ്പോൾ ആ അപ്പോൾ പുള്ളി പറഞ്ഞു നോ ഇവിടെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ പാൽക്കണ്ണിനെക്കുറിച്ച് അത്ര ഡീപ്പായിട്ട് പഠിച്ച ആരും ഇന്ത്യയിലില്ല, വേൾഡിൽ തന്നെ വളരെ അപൂർവം. കാരണം ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഇത് വളരെ ഉയരത്തിൽ പറക്കുന്ന ജീവിയാണ്, വളരെ ഫാസ്റ്റായിട്ട് പറക്കുന്ന ജീവിയാണ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. പിന്നെ നമുക്ക് ഇന്ത്യയിലുള്ള ഇല്ലതാനും പഠിക്കണമെന്ന് ബിഹേവിയറൊക്കെ പഠിക്കണമെങ്കിൽ ഇതിനെ കാണണ്ടേ, കാണാൻ പോലും കിട്ടണമെങ്കിൽ പാക്ക് ബോർഡറിലൊക്കെ പോകണം ഒന്ന് ശരിക്കും കാണണമെങ്കിൽ. പാക്ക് ബോർഡറിലും ഞാൻ പോയിരുന്നു, ഇന്ത്യ പാക്ക് ബോർഡറിലും ഒരു അവസരത്തിൽ ഞാൻ പോയിരുന്നു ജയ്സൽമീറിൽ. അവിടെ ഇതിൻ്റെ ഹാബിറ്റേറ്റ് ഉണ്ട്
ജയ്സൽമീർ, ജയ്സൽമീർ
രാജസ്ഥാനിൽ. അപ്പോൾ ഈ ജർമ്മൻ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു സങ്കടത്തോടു കൂടി ആ ഹോസ്പിറ്റൽ പടികളിൽ ഇറങ്ങുകയും പിന്നെ ഞാൻ അല്ലൈനിൽ പോയി. എനിക്ക് അല്ലൈൻ ഡയറി ഫാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ജോലി കിട്ടുകയും പിറ്റേന്ന് തന്നെ ജോലി കിട്ടുകയും രണ്ട് വർഷം അവിടെ ജോലി ചെയ്ത് പിന്നെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ പ്ലസ് ടു ഗവൺമെൻറ് അനുവദിച്ചത് അത് എന്നെ അറിയിച്ചപ്പോൾ ഞാൻ അലൈൻ ഡയറി ഫാമിൽ ജോലി വിട്ട് ആ സ്കൂളിൽ പോയി പ്ലസ് ടു അധ്യാപകനായി, ഹയർ സെക്കൻഡറി അധ്യാപകനായി ജോലിക്ക് ചേരുകയും ചെയ്തു. അതിനുശേഷം പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഫറൂഖ് കോളേജിലെ ഞാൻ പഠിച്ചിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഇ എ അബ്ദുൽ ഷുക്കൂർ സാറിൻ്റെ കീഴിൽ ഞാൻ പാൽക്കണുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എൻ്റെ ഈ ആഗ്രഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ അറം പറ്റിയ വാക്കുകളായിരുന്നു. നീ ഒരു പാൽക്കണെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരു വിമാനം വാടകയ്ക്ക് എടുക്കേണ്ടി വരും, കാരണം അത്രയും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്, അതുകൊണ്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അതിന് മറുപടി എന്നോണം തമാശ എന്നോണം പറഞ്ഞു ഒരു വിമാനം വാടകയ്ക്ക് എടുത്താലും വേണ്ടിയില്ല, എനിക്ക് പാൽക്കണെക്കുറിച്ച് പഠിക്കണമെന്നുണ്ട്, അതെൻ്റെ ഒരു വാശിയാണ് എന്ന് പറയുകയും ഇപ്പോൾ ഇന്ന് ഈ ഓസ്ട്രേലിയയിൽ ഈ സിഡ്നിയിൽ വന്നതടക്കം 118 യാത്രകൾ വിമാനത്തിൽ ഈ പഠനത്തിന് വേണ്ടി മാത്രം ഞാൻ നടത്തി കഴിഞ്ഞു.
ഓക്കെ, ഫാൽക്കണുകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള, ഗവേഷണം നടത്തിയിട്ടുള്ള മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുബൈർ മേടമലാണ് ഇപ്പോൾ എസ് ബി എസ് മലയാളം സ്റ്റുഡിയോയിൽ നമുക്കിപ്പം അതിഥിയായി ചേരുന്നത്. അദ്ദേഹത്തിലേക്ക് വീണ്ടും, വിമാനത്തിൽ പോയി എപ്പോഴെങ്കിലും ഫാൽക്കണുകൾ നിരീക്ഷിച്ചിട്ടുണ്ടോ?
തീർച്ചയായും, കാരണം മൊറോക്കോ ഐ മീൻ ഖത്തറിലെ അമീറിൻ്റെ കൂടെ, ഖത്തറിലെ
അമീറിൻ്റെ കൂടെ,
ഖത്തർ പിതിർ അമീർ എന്നെ മൊറോക്കോയിലേക്ക് ഈ ഫാൽക്കൺ ബ്രീഡിങ്ങായിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജംബോജെറ്റ് വിമാനത്തിൽ ഖത്തറിൽ നിന്നും മൊറോക്കോയിലേക്ക് ഞാൻ പറക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ അന്ന് 172 ഫാൽക്കണുകളുണ്ടായിരുന്നു.
ഓക്കെ,
ആ വിമാനത്തിൽ ടോട്ടൽ 200-ൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 12 പേരെ മനുഷ്യന്മാരായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി സീറ്റുകളിലൊക്കെ ഫാൽക്കണായിരുന്നു. അതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരു ഫാൽക്കണിന് ഒരു രാജ്യം വിട്ട് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം.
അതെന്താ കാര്യം? എന്താ
കാരണം? ഫാൽക്കണിൻ്റെ അനധികൃത കടത്ത് പിന്നെ തടയാൻ വേണ്ടി സൈറ്റസ്, കൺവെൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് ഫോൺ ആൻഡ് ഫ്ലോറ, ജനീവ ആസ്ഥാനമായിട്ടുള്ള സൈറ്റസ് നടപ്പിലാക്കിയ നിയമമാണ് പാസ്പോർട്ട് ഇംപ്ലിമെൻറ്റേഷൻ. ഈ പാസ്പോർട്ട് ലോകത്താദ്യമായി നടപ്പിലാക്കിയ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്.
ഓക്കെ,
ആദ്യമായിട്ട് നടപ്പിലാക്കിയത് യു എ ആണ്. എല്ലാ രാജ്യത്തും ഈവൻ ഓസ്ട്രേലിയയിലും ഫാൽക്കണെ കൊണ്ടുവരണമെങ്കിൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ടിൽ ഏത് രാജ്യത്താണ് ഈ ഫാൽക്കൺ ജനിച്ചത്, ഫാൽക്കണിൻ്റെ വയസ്സ് എത്ര, ഫാൽക്കണിൻ്റെ ഓണർ ആരാണ്, ഫാൽക്കണിൻ്റെ സ്പീഷീസ് എന്താണ്, ഒരു മനുഷ്യൻ്റെ എല്ലാ മനുഷ്യൻ്റെ പാസ്പോർട്ടിൽ കാണുന്ന മിക്ക ഡീറ്റെയിൽസും ഈ ഫാൽക്കണിൻ്റെ.
വിസ ആവശ്യമുണ്ടോ?
വിസ ആവശ്യമുണ്ട്, കാരണം ഫാൽക്കണിൻ്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിലേ വേറെ രാജ്യത്തേക്ക്
പറന്നു പോകണമെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ പാസ്പോർട്ടും വിസയും
നിർബന്ധമാണ്.
സ്വന്തമായിട്ട്
പോകാനിപ്പോൾ വിമാനം വേണ്ടല്ലോ, സ്വന്തമായിട്ട് പറക്കുമല്ലോ, അതിന് പാസ്പോർട്ട് വേണം. നമ്മൾ ഈ ഫാൽക്കണിൻ്റെ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കും. ആ ചിപ്പിലൊരു പ്രത്യേക കോഡ് നമ്പർ ഉണ്ടാവും. ആ കോഡ് നമ്പറാണ് ഇവരുടെ സ്മഗ്ലിംഗ് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫാൽക്കൺ പറന്നുപോയി. ഇപ്പോൾ ഈയിടെ കുവൈറ്റ് അമീറിൻ്റെ ഏകദേശം 5 കോടി ഇന്ത്യൻ റുപ്പീസ് വിലയുള്ളൊരു ഫാൽക്കൺ പറന്നുപോയി. പറന്നു പോയി അമീർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പിക്ചറൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം പ്രയാസത്തോടു കൂടി നോക്കി നിൽക്കുന്നത് ആ ഫാൽക്കൺ പറന്നു പോയിട്ട് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം വേറെ ആരെടുത്തോ കിട്ടി. കിട്ടിയതിന് ശേഷം ആ നമ്പർ നോക്കിയിട്ടാണ് അത് തിരിച്ച് പാലസിലേക്ക് എത്തിച്ചത്. ആ നമ്പർ നോക്കുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നോക്കിയാൽ ആ നമ്പറിൽ ഇന്ന ആളാണ് അതിൻ്റെ ഓണർ, അതിൻ്റെ വയസ്സ് ഇന്നതാണ്, അതിൻ്റെ പേരിന്നതാണ്, അതിൻ്റെ ഒറിജിൻ ഇന്നതാണ്, എല്ലാ ഡീറ്റെയിൽസും കിട്ടും. മൂന്ന് വർഷത്തേക്കാണ് ഫാൽക്കണിന്റെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കത് അഞ്ച് വർഷത്തെ മനുഷ്യന്മാർക്ക് അഞ്ചും പത്തും വർഷത്തേക്കാണെങ്കിൽ ഫാൽക്കണിന്റെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് മൂന്ന് വർഷത്തേക്കാണ്.
ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്, 5 കോടി രൂപ ഇന്ത്യൻ രൂപ വരെയുള്ള ഫാൽക്കണുകള്.
സാധാരണഗതിയിൽ 3-4 കോടി രൂപയുള്ള ഫാൽക്കണുകളാണ് റോയൽ പീപ്പിൾ ഉപയോഗിക്കുന്നത്. കാരണം ഈയിടെ ജോർജ് ബുഷ്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് യു എ സന്ദർശിച്ചപ്പോൾ യു എയിലെ പ്രധാനമന്ത്രി, ഐ മീൻ ഇപ്പോഴത്തെ അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സുൽത്താൻ അൽ നഹ്യാൻ കൊടുത്തത് ഒരു ഫാൽക്കണിനെയാണ്. അതേപോലെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ദുബായ് സന്ദർശിച്ചപ്പോൾ ദുബായ് റൂളർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കൊടുത്തത് ഒരു ഫാൽക്കണാണ്. അപ്പോൾ ആ ഫാൽക്കണിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോഹവിലയാണ്. അത് ചിലപ്പോൾ ലക്ഷങ്ങളാകും, പക്ഷേ അത് കോടികളാകും. പക്ഷേ ഇവരൊക്കെ കൊടുക്കുമ്പോൾ അതിന് ടോപ്പ് ലെവലിലുള്ള 3-5 കോടി അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് അത്രയും വിലയുള്ള ഫാൽക്കൺ.
വില നിർണ്ണയിക്കുന്നത് എന്താണ് ഫാൽക്കൺ?
വില നിർണ്ണയിക്കുന്നത് അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ആകാരശക്തി. ഇതിനൊക്കെ ഒരു കാര്യം കൂടി അതിനിടയിൽ പറഞ്ഞോട്ടെ, ഇതിനൊക്കെ മത്സരങ്ങൾ നടക്കാറുണ്ട്. യു എയിലും ഖത്തറിലും എല്ലാ അറബ് രാജ്യങ്ങളിലും ഫാൽക്കൺ സൗന്ദര്യ മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇവരുടെ പിന്നെ പറപ്പിച്ച് നോക്കും, അവരുടെ ഫാസ്റ്റ് സ്പീഡ്, അതേപോലെ ഹണ്ടിങ് കപ്പാസിറ്റി, അങ്ങനെ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ജഡ്ജിങ് കമ്മിറ്റി കൺസിഡർ ചെയ്തിട്ടാണ് അവർ അത് മിസ് യു എ അല്ലെങ്കിൽ മിസ് ഖത്തറായിട്ടാണ്. 5 മില്യൺ റിയാലാണ് ഫസ്റ്റ് പ്രൈസ്.
ഓക്കെ ഓക്കെ, അപ്പോൾ താങ്കളുടെ ഒരു ഗവേഷണത്തിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ, ആ ഒരു ഗവേഷണത്തിൽ നിന്ന് താങ്കൾ എന്താണ്, ആ ഒരു ഗവേഷണത്തിൻ്റെ ഔട്ട്കം ആയിട്ട് വന്ന എന്തായിരുന്നു, അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഈ ഫാൽക്കനുകളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അവയെ വളർത്തുന്നതിലും ബ്രീഡിങ്ങിലും എല്ലാം മാറ്റം വന്നിട്ടുള്ളത്?
ഇപ്പോൾ സാധാരണയായി മിക്ക അറബ് രാജ്യങ്ങളും ഫാൽക്കണുകളെ ഉപയോഗിക്കുന്നത് പിന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ്. ഉദാഹരണം യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൽ നിന്ന് ഫാൽക്കണെ കൊണ്ടുവരുന്ന അറബികൾക്കൊരു വലിയ ഹരമാണ്, പ്രത്യേകിച്ചും ജർമ്മനിയിൽ നിന്ന്. അങ്ങനെ ജർമ്മനിയിലെ ഫാൽക്കണുകളെ അൽമാനിയ എന്നാണ് അറബിയിൽ പറയാറ്. ജർമ്മനിയിലെ ഫാൽക്കണുകൾക്ക് വലിയ ഇഷ്ടമാണ്. അതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ജർമ്മനിയിൽ പോയി സ്റ്റുട്ട്ഗാർട്ടിൽ ഫാൽക്കൺ ബ്രീഡിംഗ്, ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് പഠിക്കാൻ വേണ്ടി പോയി. അന്ന് ഞാൻ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് ഇംഗോൾഡിംഗൻ ഫാൽക്കൺ ബ്രീഡിംഗ് സെൻ്ററിൽ നിന്ന് ഈ ജർമ്മൻ ഡോക്ടറെ വിളിച്ചു. പഴയ ജർമ്മൻ ഡോക്ടറെ വിളിച്ചിട്ട് നന്ദി പറയാൻ വേണ്ടി വിളിച്ചു.
അന്ന് എന്നെ പറഞ്ഞു വിട്ടത് നന്നായി.
അന്ന് എന്നെ പറഞ്ഞു വിട്ട് നന്നായി, അതുകൊണ്ട് ഞാൻ താങ്കളുടെ നാട്ടിലെത്തി അതേ ഫാൽക്കൺ ബ്രീഡിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ എത്തി. അപ്പോൾ അദ്ദേഹം ചിരിക്കുകയായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹം ഒന്ന് എനിക്കൊരു ജോലി തരുമായിരുന്നെങ്കിൽ ഒന്നുകിൽ ഞാനൊരു ടെക്നീഷ്യൻ ആകും അല്ലെങ്കിൽ ഒരു ഫാൽക്കണറാകും, നത്തിങ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അത് അദ്ദേഹം അന്ന് ഇറക്കി വിട്ടത് ദൈവാധീനം കൊണ്ട് വളരെ നന്നായി. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ലക്ക് ബിക്കോസ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പഠിക്കാനും സാധിച്ചത്, ഇന്നിപ്പോൾ താങ്കളുടെ മുമ്പിൽ ഈ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ഇരിക്കാനും സാധിച്ചത്.
എപ്പോഴെങ്കിലും ഫാൽക്കണിന്റെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നു?
ഇഷ്ടം പോലെ. ഇപ്പോൾ 2013 കൈരളി ചാനൽ എന്നെ ദുബായിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ദുബായി മൈതാനിൽ വെച്ചിട്ട് ഫാൽക്കൺ സെൻറ്ററിൽ ഒരു 100 കണക്കിന് ഫാൽക്കണുകളിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ഫാൽക്കണിൻ്റെ കണ്ണിന് കൊത്തി. ഭാഗ്യം എന്ന് പറയട്ടെ, കണ്ണിന് നേരെ താഴെ ആയതുകൊണ്ട് കണ്ണ് പൊട്ടിയില്ല. അപ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒലിക്കുന്ന ഫോട്ടോ, ഐ മീൻ ആ വിഷ്വലോട് കൂടിയാണ് ആ ഒരു യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ ഗൂഗിൾ.
എന്തായാലും ഓസ്ട്രേലിയയിലേക്ക് വന്ന കാര്യം, ഓസ്ട്രേലിയയിൽ ചാൾസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് ലെക്ചറിന് വേണ്ടിയാണ് വരുന്നത്. ഓസ്ട്രേലിയയിൽ എത്രത്തോളം ഫാൽക്കനുകളുണ്ട്, ഇവിടുത്തെ ഒരു ഫാൽക്കനുകളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രസക്തി?
ഇപ്പോൾ ഞാനിപ്പോൾ വന്നത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഒരു ഫാൽക്കൺ എക്സ്പേർട്ടിനെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ചാൾസ്റ്റഡ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം അവിടെ ഒരു പെർഗ്രീൻ ക്യാമ്പ് പ്രൊജക്റ്റ് ഉണ്ട്. അതായത് പെർഗ്രീൻ ഫാൽക്കൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണുന്ന ഫാൽക്കണാണ്. അതേപോലുള്ളൊരു ഫാൽക്കണിൻ്റെ ഒരു ബ്രീഡിംഗ് പ്രോജക്റ്റ് ഈ ചാൾസ് സ്റ്റേർട്ട് യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഓറഞ്ചിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യൻ ഫാൽക്കണറിയെക്കുറിച്ച് ഒരു പബ്ലിക് ലെക്ചർ നടത്താൻ വേണ്ടിയിട്ട് എന്നെ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യാൻ ഡെലിഗേറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. ഓസ്ട്രേലിയയിൽ ഫാൽക്കണുകൾ ഇപ്പോൾ പെർത്തിൽ ഒരു ഫാൽക്കൺ സെൻ്റർ ഉണ്ട്, അതേപോലെ വിക്ടോറിയയിൽ ഒരു ഫാൽക്കൺ സെൻ്റർ ഉണ്ട്, ഓറഞ്ചിൽ ചാൾസ് സ്റ്റേർട്ട് യൂണിവേഴ്സിറ്റിയിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കാണുന്നൊരു ഫാൽക്കൺ ബ്രൗൺ ഫാൽക്കണാണ്. പക്ഷേ ബ്രൗൺ ഫാൽക്കൺ ഒരു ഹൈഡ് ചെയ്യുന്നതായതുകൊണ്ട് പലരും അതിനെ അധികം കണ്ടെത്തിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നൗ ഐ ആം എക്സ്പ്ലോറിങ് വേർ ആർ ദ സെൻറ്റേഴ്സ് ഓഫ് ഫാൽക്കൺ, ഐ മീൻ വേർ ആർ ദ ബ്രീഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ഫാൽക്കൺ. വളരെ ഷോർട്ട് പീരീഡിലാണ് ഞാനിവിടെ വന്നത്, ഒരു 10 ദിവസത്തെ ഇതേ ഉള്ളൂ എനിക്ക് ഓസ്ട്രേലിയയിൽ. എനിക്ക് ജോയിൻ 3 ഒക്ടോബർ 3 എനിക്ക് എൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. എന്തായാലും എനിക്കിവിടെ വല്ലാണ്ട് വൈകാതെ തന്നെ വരണമെന്നുണ്ട് ഓസ്ട്രേലിയയിൽ. ഓസ്ട്രേലിയൻ ഫാൽക്കണുകളെ കുറിച്ച് പഠിക്കാനും ഇവിടെ ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി ഒരു ഒരു 1-2 പേര് എൻ്റെ കീഴിൽ റിസർച്ച് ചെയ്യണമെന്ന് താല്പര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വല്ല യൂണിവേഴ്സിറ്റിയിലും അവസരം കിട്ടുകയാണെങ്കിൽ ഐ വിൽ കം അഗെയിൻ ടു ഓസ്ട്രേലിയ.
തീർച്ചയായും അങ്ങനെ വരാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഫാൽക്കനുകൾ എന്ന നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു പക്ഷിയെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അതേക്കുറിച്ച് ഇത്രയും രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് താങ്കൾ. അതിന് എന്തായാലും SBS മലയാളത്തിൻ്റെ വളരെയധികം നന്ദി താങ്കൾക്ക്. എന്തായാലും ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൻ ഫാൽക്കനുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.
SBS റേഡിയോയിൽ ഇങ്ങനെ ഒരു അവസരം തന്ന ഡിജു, താങ്കൾക്കും എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്റ്റർ റൌഫിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും ഓസ്ട്രേലിയയിൽ വരാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും വളരെയധികം നന്ദി മിസ്റ്റർ ദിജു. താങ്ക് യു സോ മച്ച്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.